പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തതിന് ശേഷം ഏഴ് യാചനകളാണ് ഈ പ്രാർത്ഥനയുടെ ഭാഗമായി യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ അവസാനത്തെ യാചനകളാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. അതിപ്രകാരമാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ കാണുന്നത്: ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ഇതേ പ്രാർത്ഥന നമുക്കറിയാം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് മാത്രമേ ഉള്ളൂ. തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന യാചനാഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. നമ്മൾ പലതവണ ഇവിടെ പരാമർശ വിഷയമാക്കിയ ഒരു കാര്യമാണത്. ആവർത്തനങ്ങൾ ഒഴിവാക്കുക എന്നത് ലൂക്കാ സുവിശേഷകൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ലൂക്കാ സുവിശേഷകൻ ഈ രണ്ട് യാചനകളെ ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് കാണുന്നത്: പ്രലോഭനവും തിന്മയും. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്നത് ഒരേ ആശയത്തിൻ്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളായി സുവിശേഷൻ കണ്ടതുകൊണ്ടാവാം തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന യാചനാഭാഗം വിട്ടുകളഞ്ഞിരിക്കുന്നത്. തിന്മയിൽ നിന്ന് എന്നത് തന്നെ ഒരു വ്യാഖ്യാനമായിട്ടാണ് കാണുക. ഇത് തിന്മയിൽ നിന്നാണോ ദുഷ്ടനിൽ നിന്നാണോ എന്ന കാര്യത്തിൽ ഇന്നും തർക്കമുണ്ട്. തിന്മ എന്നത് ഒരു വ്യക്തിഗതമല്ലാത്ത ഒരു ശക്തിയായി കണക്കാക്കാവുന്നതാണ്. അതേസമയം പല വിവർത്തനങ്ങളിലും ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് കാണുന്നത്. മൂലഭാഷ വിശദമായി പരിശോധിച്ചാൽ തിന്മ എന്ന ഒരു വ്യക്തിഗതമല്ലാത്ത, വ്യക്തിരൂപമില്ലാത്ത ഒരു ഇംപേഴ്സണൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന് വ്യത്യസ്തമായി ഈ തിന്മയുടെ എല്ലാം മൂല കാരണമായി നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് സൂചന എന്ന് തോന്നും. അതുകൊണ്ട് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്: പ്രലോഭനവും തിന്മയുടെ സ്വാധീനം അഥവാ ദുഷ്ടൻ്റെ പ്രേരണകളും. ഇത് വളരെ ഗൗരവപൂർവം യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. വലിയ ഒരു യാചന നമ്മോട് ആവശ്യപ്പെടുകയാണ് ദൈവത്തിന് മുമ്പിൽ ഉതിർക്കാനായിട്ട്. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദൈവം ആരെയും പ്രലോഭനത്തിൽ പെടുത്തുന്നില്ല, ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ എന്താണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥനയുടെ ഉദ്ദേശ്യം? പ്രലോഭനത്തിൽ വീണുപോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്നതാവാം. ദൈവം ആരെയും പ്രലോഭനത്തിലേക്ക് നയിക്കുന്നില്ല, പക്ഷേ പ്രലോഭനത്തിലേക്ക് നയിക്കപ്പെടുന്ന വ്യക്തികളെ കൈവിടരുതേ എന്ന യാചനയാവാം. പ്രലോഭനത്തെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ ബൈബിളിൽ നമ്മൾ കാണും. പാപത്തിൻ്റെ തുടക്കം ഈ പ്രലോഭനത്തിലാണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും എന്ന കൽപ്പന ലംഘിക്കാനുണ്ടാകുന്ന ആദ്യ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന പ്രേരണയാണ് ആദ്യത്തെ പ്രലോഭനം. ദൈവത്തിൻ്റെ കൽപ്പനയെ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ കൽപ്പന ലംഘിക്കാനുള്ള ഒരു പ്രേരണയായിട്ടാണ് പ്രലോഭനം ആദ്യമേ കടന്നു വരുന്നത്. പ്രലോഭകൻ ഹവ്വായോട് ചോദിക്കുന്ന ചോദ്യം പ്രലോഭനത്തിൻ്റെ തുടക്കമായിട്ട് നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം: ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനയെ വളച്ചൊടിച്ചുകൊണ്ടാണ് പ്രലോഭനം ആരംഭിച്ചത്. ഒരു വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടില്ല, ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭക്ഷണം തുടരുമ്പോൾ പ്രലോഭകൻ എടുത്തു പറയുന്ന സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും. ആ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചാൽ മരിക്കും എന്ന കൽപ്പന നുണയാണെന്നും തെറ്റാണെന്നും വ്യാഖ്യാനിച്ചുകൊണ്ട് അത് ലംഘിക്കാനുള്ള പ്രേരണയായിട്ടാണ് പ്രലോഭനം കടന്നു വരുന്നത്. അതൊരു പ്രലോഭനമായി മനസ്സിലായില്ല അഥവാ സ്ത്രീ മനസ്സിലാക്കിയില്ല എന്നതാണ് പ്രത്യേകത. പ്രലോഭനത്തിൻ്റെ സവിശേഷതയും അവിടെയാണ്. തുടർന്ന് നമ്മൾ വായിച്ച ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്നു കണ്ട് അവൾ അത് പറിച്ചു നിന്നു തിന്നു. വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കുക എന്നത് ഒരു പ്രതീകമായിട്ടാണ് നിലനിൽക്കുന്നത് ബൈബിളിൽ. അതുകൊണ്ട് അത് ഏതു മരമാണെന്നോ ആ മരത്തിൻ്റെ കനിക്ക് പഴത്തിന് എന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു എന്നോ ചോദിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. ദൈവത്തിൻ്റെ കൽപ്പന നിരുപാധികം സ്വീകരിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാനും ആശ്രയിക്കാനും, ദൈവം നന്മ മാത്രമേ എനിക്ക് നൽകുകയുള്ളൂ, അവിടുത്തെ കൽപ്പനകൾ എനിക്ക് ജീവദായകമാണ് എന്ന് വിശ്വസിക്കാൻ സന്നദ്ധമാവാത്ത സാഹചര്യത്തിലാണ് ഇത് ചർച്ചാവിഷയമാവുക. അപ്പോൾ ദൈവത്തിൻ്റെ നന്മയെ ചോദ്യം ചെയ്യുക, ദൈവം നൽകിയ പ്രമാണത്തിൻ്റെ സാധുതയെ, ആത്യന്തികമായ നന്മയെ ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യുക, ഇതാണ് ഇവിടെ വരുന്ന ചിന്ത. ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കാനുള്ള പ്രേരണയിൽ ആ ലംഘനം എന്നതിനേക്കാൾ കൂടുതൽ ലംഘനത്തിലൂടെ ലഭിക്കുന്ന വലിയ ഗുണമാണ്, നന്മയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണ്. ഭാവനയ്ക്കും ബുദ്ധിക്കും മനസ്സിനുമെല്ലാം സ്വീകാര്യമായ ഒന്ന്, എന്തോ വലിയ നന്മ ലഭിക്കാൻ പോകുന്നു എന്ന ഒരു ചിന്തയോടുകൂടിയാണ് ഈ പഴം പറിച്ചു തിന്നുക. പ്രലോഭനത്തിൻ്റെ കാതലും അതുതന്നെയാണ്, തിന്മയെ നന്മയായി ചിത്രീകരിക്കുക. തിന്മയെ നന്മയായി ചിത്രീകരിക്കുമ്പോൾ ഈ പ്രവൃത്തിയിലൂടെ ലഭിക്കാവുന്ന നന്മകൾ മാത്രം മനസ്സിൽ കടന്നു വരിക, അത് മിഥ്യയാണെന്ന് മനസ്സിലാക്കാതിരിക്കുക. മനുഷ്യൻ്റെ പാപത്തിൻ്റെ തുടക്കം ഇവിടെയാണ്, എല്ലാ പാപങ്ങളുടെയും തുടക്കവും ഇങ്ങനെ തന്നെയാവും. അപ്പോൾ പ്രലോഭനം പാപത്തിലേക്കുള്ള ഒരു പ്രേരണയാണ്. നന്മയെ തിന്മയായി ചിത്രീകരിച്ചുകൊണ്ട്, തിന്മയെ നന്മയായി ചിത്രീകരിച്ചുകൊണ്ട് തിന്മ ചെയ്യാനുള്ള പ്രേരണ, അതിനെയാണ് പ്രലോഭനം എന്ന് പറയുക. ഈ പ്രലോഭനത്തിൽ പെട്ടുപോയതാണ് പാപത്തിന് കാരണമായി തീരുക, അതിൻ്റെ ഫലമാണ് പിന്നീടുണ്ടാകുന്ന എല്ലാ തിന്മകളും എന്ന് ബൈബിൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യ പാപം മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും ഇപ്രകാരമുള്ള പ്രലോഭനങ്ങളുടെ ഫലമായിട്ടാണ് ഉണ്ടാവുക. ദാവീദ് നേരിട്ട ഒരു വലിയ പ്രലോഭനത്തെക്കുറിച്ച് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്രായേൽ ജനത്തിൻ്റെ ജനസംഖ്യ എടുക്കാൻ പ്രേരണയാണ്. ഇസ്രായേൽക്കാർക്കൊരു നിയമമുണ്ടായിരുന്നു, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമാണ്, അവരുടെ കണക്കെടുക്കാൻ പാടില്ല, ജനസംഖ്യ കണക്കെടുക്കേണ്ടതില്ല. ജനസംഖ്യാ കണക്കെടുക്കാനായിട്ട് ദാവീദ് തീരുമാനിച്ചത് ഒരു വലിയ പ്രലോഭനത്തിൻ്റെ ഫലമായിരുന്നു എന്നാണ് ദിനവൃത്താന്ത പുസ്തകം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ ഇസ്രായേലിന് എതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ഇപ്പോൾ ദാവീദിനെ പ്രേരിപ്പിക്കുന്ന തിന്മയുടെ ഒരു ശക്തി ഇവിടെയുണ്ട്. പർദീസായിൽ സർപ്പമായി പ്രത്യക്ഷപ്പെട്ട തിന്മയുടെ ശക്തി ഇവിടെ സാത്താനായിട്ട് തന്നെയാണ്. ഒരു പക്ഷേ സാത്താനാണ് ഇതിന് പ്രലോഭനത്തിന് പിന്നിൽ നിൽക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഈ പ്രവർത്തനങ്ങളിൽ മനുഷ്യൻ ഏർപ്പെടുക. ദാവീദ് ജനസംഖ്യ കണക്കെടുക്കാൻ ദാവീദിൻ്റേതായ പ്രത്യേക കാരണങ്ങളുണ്ടായിരിക്കാം. തൻ്റെ സാമ്രാജ്യത്തിൽ എന്തുമാത്രം ജനങ്ങളുണ്ട് എന്നറിയുക, അതുമാത്രം എന്തുമാത്രം നികുതി പിരിക്കാൻ സാധിക്കുമെന്നറിയുക, അതല്ലെങ്കിൽ എന്തുമാത്രം ആളുകളെ സൈനിക സേവനത്തിനെടുക്കാൻ സാധിക്കുമെന്നറിയുക, പല കാരണങ്ങളുണ്ടാവും ജനസംഖ്യ കണക്കെടുക്കുന്നതിന്. ദാവീദിൻ്റെ മനസ്സിലുള്ള കാരണങ്ങൾ എന്തുതന്നെയാണെങ്കിലും അതിന് ദാവീദിനെ പ്രേരിപ്പിക്കുന്നത് ദാവീദ് അറിയാതെ പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിയെ സാത്താൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോഴ് പ്രലോഭനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നന്മയെ തിന്മയായും തിന്മയെ നന്മയായും, സത്യത്തെയും യാഥാർത്ഥ്യത്തെയും വളച്ചൊടിക്കുന്ന ഒരു ശക്തി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യമാണ് യേശു നമ്മളെ അനുസ്മരിപ്പിക്കുക. ആ ശക്തിയോട് സ്വന്തം കഴിവുകൊണ്ട് മാത്രം ചെറുത്തു നിൽക്കാനോ നേരിട്ട് ജയിക്കാനോ സാധിക്കുകയില്ല എന്നും യേശു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് എല്ലാ മനുഷ്യരെയും പ്രലോഭിപ്പിക്കാറുണ്ട്. യേശുവും ഈ പ്രലോഭനത്തിന് വിധേയനായവനാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് യേശു പരജീവിതം ആരംഭിക്കുമ്പോൾ ഈ പ്രലോഭകനാണ് കടന്നു വരിക. യേശു തൻ്റെ പരജീവിതകാലത്ത് മുഴുവനും നേരിട്ട പ്രലോഭനങ്ങളുടെ മാതൃകകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ എന്ന രീതിയിൽ 3 പ്രലോഭനങ്ങൾ മത്തായി ലൂക്ക സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശന്ന് വലയുന്ന 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം വിശന്നിരിക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് കല്ലുകളെ അപ്പമാക്കാനുള്ള പ്രലോഭനവുമായിട്ടാണ് ആദ്യമേ കടന്നു വരിക. മനുഷ്യനെ അപ്പത്തിൻ്റെ സ്വാധീനത്തിൽ കൊണ്ടുവരുന്ന, സ്വന്തം താല്പര്യത്തിനു വേണ്ടി ദൈവിക ശക്തി പ്രയോഗിക്കുന്ന ആ ഒരു പ്രലോഭനത്തിലേക്കാണ് ആദ്യമേ കടന്നു വരുന്നത്. നമുക്കറിയാം പ്രലോഭനങ്ങൾ വിശദമായിട്ട്. 2-ാമത്തേത് ഗോപുരമുകളിൽ താഴേക്ക് ചാടാനാവും. 3-ാമത്തേത് അധികാരം മുഴുവനും ലോകത്തിൻ്റെ മുഴുവനും മഹത്വം പിടിച്ചു പറ്റാനാവും. എന്തുമാവട്ടെ, ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാനും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു പ്രേരണയാണ് യേശുവിന് ഈ പ്രലോഭനത്തിലൂടെ ഉണ്ടായത്. യേശു ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് പിതാവിനോടുള്ള തൻ്റെ വിധേയത്വം പൂർണ്ണമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പ്രലോഭനങ്ങളെ നേരിട്ടു. പ്രലോഭകനെ വിജയിച്ചു, പ്രലോഭകൻ്റെ മേൽ വിജയം വരിച്ചു. അതുകൊണ്ടാണ് പിന്നീട് പറയാൻ സാധിക്കുക, സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിവധിക്കുന്നത് ഞാൻ കണ്ടുവെന്ന്. യേശുവിന് മുമ്പിൽ സാത്താന് പിടിച്ചു നിൽക്കാനായില്ല, സാത്താൻ്റെ മേൽ വിജയം വരിച്ചു യേശു ഈ പ്രലോഭനങ്ങളെ നേരിട്ടുകൊണ്ട്. യേശുവിൻ്റെ ഹെബ്രായ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അവരെല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ പ്രലോഭിപ്പിക്കപ്പെട്ടവനാണ്, പരീക്ഷിക്കപ്പെട്ടവൻ. എല്ലാ കാര്യങ്ങളിലും പാപമൊഴികെ എല്ലാറ്റിലും അവൻ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 2:18 അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. വീണ്ടും 4:15-16 നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. പ്രലോഭനങ്ങളെ നേരിട്ട യേശു അവയിൽ വിജയം വരിച്ചു, പിതാവിനോടുള്ള തൻ്റെ വിശ്വസ്തത പൂർണ്ണമായി ഏറ്റുപറഞ്ഞുകൊണ്ട്. ഈ പ്രലോഭനങ്ങളെ നേരിട്ട് വിജയിച്ച യേശുവാണ് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, നിങ്ങളും പ്രലോഭിപ്പിക്കപ്പെടും, പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. ആ ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥനയുടെ ഭാഗമായി യേശു പഠിപ്പിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം ശിഷ്യന്മാർ വലിയ പ്രലോഭനങ്ങളിൽ പെട്ടുപോയ സാഹചര്യം. യേശുവിൻ്റെ പീഡാസഹനമാണ് ശിഷ്യന്മാർ നേരിട്ട ഏറ്റവും വലിയ പ്രലോഭനം. ആ അവസരത്തിൽ പരീക്ഷയിൽ പ്രലോഭനത്തിൽ പെട്ടുപോകാതിരിക്കാൻ, വീണുപോകാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് യേശു അനേകം തവണ ആവർത്തിച്ച് അനുസ്മരിപ്പിച്ചതായിരുന്നു. ലൂക്കാ എഴുതിയ സുവിശേഷം 22:40 ഇപ്രകാരം കാണും. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. വീണ്ടും 46 പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പെട്ടുപോകാതിരിക്കാനായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളെ പരീക്ഷയിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് യേശു പഠിപ്പിക്കുകയും ചെയ്തു. എന്താണ് ഈ പ്രലോഭനം എന്നോട് അർത്ഥമാക്കുക. പ്രലോഭനമെന്നും പരീക്ഷയെന്നും നമ്മൾ പല തവണ ആവർത്തിച്ചു പറയാറുണ്ട്. പ്രലോഭനവും പരീക്ഷയും ഒന്നു തന്നെയാണോ? പരീക്ഷ പ്രലോഭനം രണ്ടും ഒന്നല്ല എന്ന് ബൈബിൾ വിശദമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 1:13 ഇപ്രകാരം പറയും, പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. അപ്പോൾ പരീക്ഷ എന്നത് ഇവിടെ പ്രത്യേക അർത്ഥത്തിലാണ് യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് തിന്മയ്ക്കുള്ള പ്രേരണ എന്ന രീതിയിലാണ്. അതേസമയം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 22 ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വിവരണം അബ്രാഹത്തോട് തൻ്റെ ഏകജാതനെ ബലി കഴിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന സംഭവത്തിൻ്റെതാണ്. ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടത് അബ്രാഹത്തെ സംബന്ധിച്ചോളം ഒരു പരീക്ഷയായിരുന്നു. പരീക്ഷ എന്നത് വിശ്വാസം ഏറ്റുപറയാൻ, വിശ്വാസം തെളിയിക്കാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ ഉള്ള അവസരമാണ്. അത് തിന്മ ചെയ്യാനുള്ള പ്രേരണയല്ല, പ്രലോഭനമല്ല, പരീക്ഷ. അപ്പോൾ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ ദൈവം അബ്രാഹത്തെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല, അബ്രാഹത്തിൻ്റെ വിധേയത്വത്തെ പരിശോധിക്കുകയാണ്. കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനായി പരീക്ഷ നടത്തുന്നത് പോലെ. അപ്പോൾ പരീക്ഷ എന്നതും പ്രലോഭനമെന്നതും രണ്ടു തരത്തിലാണ് കാണേണ്ടത്. പരീക്ഷ നന്മയിൽ വളരാൻ, ആഴപ്പെടാൻ, വിശ്വാസത്തിൽ ശക്തിയാർജിക്കാൻ, വിശ്വാസം തെളിയിക്കാൻ ഉള്ള അവസരമാണ്. അത് ദൈവത്തിൽ തന്നെ വരുന്നതാവാം, ദൈവം അനുവദിക്കുന്നതുമാകാം. ഇതാണ് പത്രോസ് എഴുതിയ ലേഖനത്തിൽ വിശ്വാസത്തിൻ്റെ പരീക്ഷയെക്കുറിച്ച് പറയുക. പത്രോസ് എഴുതിയ 1:7-8 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസത്തെ ശോധന ചെയ്യുന്ന അവസരങ്ങളാകാം പരീക്ഷകൾ. അത് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളാകാം, ദുഃഖങ്ങളാകാം, നഷ്ടങ്ങളാവാം. ഇങ്ങനെയുള്ളതിനെയല്ല പ്രലോഭനം എന്ന് യേശു വിശേഷിപ്പിക്കുന്നത്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ, ദൈവത്തിൻ്റെ ഹിതത്തിനുപരിയായി എൻ്റെ ഹിതത്തെ തിരഞ്ഞെടുക്കാൻ എനിക്കുണ്ടാകുന്ന പ്രചോദനമാണ് പ്രലോഭനം. അത് ദൈവത്തിൽ നിന്നല്ല, തിന്മയുടെ ശക്തിയായ സാത്താനിൽ നിന്നാണ് വരിക. ആ സാത്താൻ്റെ പ്രലോഭനത്തിൽ പെട്ടുപോയ ഒരു വ്യക്തിയുടെ കഥ നമുക്കറിയാം. സാത്താൻ യൂദാസിൽ പ്രവേശിച്ചുവെന്ന് ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദായിൽ സാത്താൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെതിരെ കരുനീക്കുന്നതിന് യൂദാസിനെ പ്രേരിപ്പിക്കുകയാണ് അവൻ ചെയ്യുക. അവസാനം നമുക്കറിയാം, യൂദാസ് ചെന്ന് എത്തി നിൽക്കുന്നത് ആത്മഹത്യയിലാണ്. പാപത്തിലേക്കും മരണത്തിലേക്കും നിത്യനാശത്തിലേക്കുമാണ് ഈ പ്രലോഭനം നയിക്കുക. ആ പ്രലോഭകനെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, പ്രലോഭനത്തിൽ വീണുപോകാൻ പിതാവെ ഞങ്ങളെ അനുവദിക്കരുതേ. ഇതൊരു വലിയ യാചനയും ഒരു വലിയ നിലവിളിയും പോലെയാണ്. നിരന്തരമായി പ്രലോഭനങ്ങളാൽ വേട്ടയാടപ്പെടുന്നവരാണ് നമ്മൾ. നിരന്തരമായ പ്രലോഭനങ്ങൾ സാത്താൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇന്ന് ഈ പ്രലോഭനങ്ങൾ പല രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. പലതരത്തിലുള്ള തിന്മയുടെ പ്രേരണകളുണ്ടാകും. ഈ പ്രേരണകൾ മുഖ്യമായും വരുന്നത് നന്മയെ തിന്മയായും തിന്മയെ നന്മയായും ചിത്രീകരിച്ചുകൊണ്ടാണ്. ഏതാണ് നന്മയെന്നും ഏതാണ് തിന്മയെന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ മനസ്സിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സത്യത്തെ അസത്യമായി അസത്യത്തെ സത്യമായി ചിത്രീകരിച്ചുകൊണ്ടാണ് പ്രലോഭനകൻ കടന്നു വരുന്നത്. ഉദാഹരണത്തിന്, കൊല്ലരുത് എന്ന പ്രമാണം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഇടത്തു തന്നെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നത് തെറ്റല്ല, കൊലപാതകമല്ല എന്ന് മനുഷ്യനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു മിഥ്യാധാരണ ഇവിടെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗർഭത്തിലായിരിക്കുന്ന ശിശുവിന് മനുഷ്യത്വമില്ല എന്നും അതിന് വ്യക്തിത്വമില്ല എന്നും അത് ഒരു ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ മുറിച്ചു കളയാമെന്നും പഠിപ്പിക്കുന്ന ഈ മനോഭാവം എപ്രകാരമാണ് തിന്മയെ നന്മയായി ചിത്രീകരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അയൽപക്കത്ത് മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ഇവിടെ യാതൊരു സങ്കോചവും കൂടാതെ വലിയ വിരുന്ന് ഉണ്ണാനും ധൂർത്തടിക്കാനും മനുഷ്യന് സാധിക്കുന്നതും ഈ ഒരു വലിയ പ്രലോഭനത്തിൻ്റെ തന്നെ ഭാഗമല്ലേ? സത്യത്തിന് നേരെ കണ്ണടയ്ക്കാനായിട്ട് നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുന്നത് കൊണ്ടല്ലേ? പലപ്പോഴും പരസ്യകലകൾ വലിയ പ്രലോഭനങ്ങളായിത്തീരാം. ആവശ്യമില്ലാത്തത് ആവശ്യമാണെന്ന് കരുതി അതിനുവേണ്ടി അനാവശ്യമായ പണം മുടക്കാനും ജീവൻ തന്നെ അപകടത്തിലാക്കാനും പ്രേരിപ്പിക്കപ്പെടുന്ന വ്യക്തികളുണ്ടാവാം. പ്രലോഭനങ്ങൾ പലതരത്തിൽ നമ്മുടെ ചിന്താഗതി, നമ്മുടെ പത്രമാസികൾ വരുന്ന വാർത്തകൾ അഥവാ പരസ്യങ്ങൾ, വേഷവിധാനങ്ങൾ, സമൂഹത്തിലെ ആചാരങ്ങൾ, ഇതൊക്കെ പലപ്പോഴും വലിയ തിന്മയിലേക്ക് മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്നതാവും. അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു പരസ്യമാണല്ലോ വൈകിട്ട് എന്താ പരിപാടി, എന്ത് പരിപാടിയാണെങ്കിലും അല്പം കുടിച്ചാലേ ശരിയാവൂ എന്നുള്ളൊരു ധാരണയാണ്. മദ്യപാനത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ വലിയ പരസ്യം മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. തിന്മയുടെ ശക്തികൾ പല വിധത്തിൽ മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും പറയാം. യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രലോഭനത്തിൽ പെട്ടുപോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഈ പ്രലോഭനങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഒരു വലിയ പ്രലോഭനത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നുണ്ട്. അത് യുഗാന്തത്തിൽ സംഭവിക്കാവുന്നതാവാം, ജീവിതത്തിൻ്റെ അവസാനത്തിൽ സംഭവിക്കാവുന്നതാവാം. വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കുന്നതാണ് ഈ വലിയ പ്രലോഭനം. തിന്മ അതിൻ്റെ സകല ശക്തികളും ഉപയോഗിച്ച് മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം നാശത്തിലേക്ക് നയിക്കുന്ന, വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. എസ്കത്തോളജിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട് അതിനെ. യുഗാന്ത പ്രലോഭനം വിശ്വാസത്തെ നഷ്ടപ്പെടുത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന വലിയ ശക്തമായ പ്രലോഭനം. ഈ പ്രലോഭനത്തെയാണ് മുഖ്യമായും യേശു ഇവിടെ ഉദ്ദേശിക്കുന്നു തോന്നും. ഇതെല്ലാം തിന്മയിൽ നിന്ന് വരുന്നതാണ്. തിന്മയുടെ ശക്തിയായ സാത്താനിൽ നിന്നാണ് ഈ പ്രലോഭനങ്ങൾ വരിക. അതുകൊണ്ടാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിൽ തിന്മയിൽ നിന്ന് അഥവാ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഭയമല്ല ആവശ്യം, ജാഗ്രതയാണ്. ഭയപ്പെടേണ്ടതില്ല, ദൈവം നമ്മോടുകൂടിയുണ്ട്. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഏത് പ്രലോഭനത്തെയും വിജയിക്കാൻ സാധിക്കും. പക്ഷേ ജാഗ്രതയോടെ ഉണർന്നിരിക്കണം. പ്രാർത്ഥനയോടെ, വചനത്തിൽ അടിയുറച്ചൊരു ജീവിതത്തോടെ പ്രലോഭനങ്ങളെ തിരിച്ചറിയാനും ചെറുത്തു തോൽപ്പിക്കാനും നമുക്ക് സാധിക്കും. സ്വർഗസ്ഥനായ പിതാവേ, പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കേണ്ടതാണ്. യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൽപ്പനയും അതാണ്. ഈ പ്രാർത്ഥനയിൽ യേശു പഠിപ്പിച്ച ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കം നമുക്ക് കാണാൻ സാധിക്കും. അവസാനം എല്ലാം പിതാവിൻ്റെ കൈകളിൽ അടിയറ വെച്ച്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നു നിറവേറട്ടെ, അങ്ങിൽ നിന്ന് വേർപിരിഞ്ഞു പോകാൻ, അങ്ങിൽ നിന്ന് അകന്നു പോകാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ ലോകത്തെയും തിന്മയുടെ ശക്തിക്ക് വിട്ടുകൊടുക്കരുതേ എന്നുള്ള ആ ഒരു വലിയ നിലവിളിയോടുകൂടിയാണ് പ്രാർത്ഥന അവസാനിക്കുക. ഈ പ്രാർത്ഥനയാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും, ഏതു മത ചിന്താഗതിയുള്ളവരാകട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന സകലർക്കും പ്രാർത്ഥിക്കാവുന്ന മനോഹരമായ പ്രാർത്ഥന, ജീവിതത്തിൽ പാലിക്കേണ്ട ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഈ പ്രാർത്ഥനയാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിചിന്തനം ഇവിടെ സമാപിക്കാം. ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ, അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരുവിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അവിടുത്തേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേ.